നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കേരളത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്കും ദുരന്തങ്ങൾക്കും കാരണങ്ങൾ എന്ത്? ഇത് കേരളത്തിൽ തുടർക്കഥയാകുമോ? ഇതേക്കുറിച്ച് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ എൻവയൺമെന്റൽ സയൻസ് വിഭാഗത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഡോക്ടർ എസ് ശ്രീകുമാർ വിശദീകരിക്കുന്നു. SBS മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പോഡ്കാസ്റ്റുമായി ഞാൻ സൽവി മനീഷ്. നമസ്കാരം ഡോക്ടർ എസ് ശ്രീകുമാർ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം
ഡോക്ടർ എസ് ശ്രീകുമാർ. കേരളത്തില് ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ കണ്ടിട്ടില്ലാത്ത പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ കേരളം നേരിടുന്നത്. അതായത് പ്രകൃതിക്ഷോഭങ്ങളാണ് ഇപ്പോൾ കേരളം നേരിടുന്നത്. തുടർച്ചയായി ഉണ്ടാകാവുന്ന ഈ ദുരന്തങ്ങൾക്ക് പ്രത്യേക കാരണമായി ചൂണ്ടിക്കാണിക്കാവുന്ന എന്തൊക്കെയാണ്?
താളം തെറ്റുന്ന ഒരു കാലാവസ്ഥയും എക്സ്ട്രീം ഈവൻസും ആണ് ഇന്ന് പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണം എന്നും ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. പ്രകൃതിക്ഷോഭങ്ങൾ ദുരന്തമാകുന്നു. അതിന് ഒരു ഒരു പ്രധാനപ്പെട്ട കാരണം മനുഷ്യ ഇടപെടലുകൾ കൂടുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം പ്രകൃതിദത്തമായിട്ട് നമ്മൾ നോക്കുമ്പം ഒരു മാസം ലഭിക്കേണ്ട 600 മില്ലിമീറ്റർ മഴ അത് 3-4 ദിവസം പല സ്ഥലങ്ങളിലും ലഭിക്കുന്നു എന്നുള്ളതാണ് പഴയ കാലങ്ങളിലേക്കാളും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വെള്ളപ്പൊക്കം അതല്ലെങ്കിൽ ഉരുൾപൊട്ടൽ എന്നിവയുടെ പ്രധാന കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ മഴയുടെ വിതരണ രീതി അത് വളരെയധികം മാറിയിരിക്കുന്നു. ഇപ്പം വെള്ളം പൊങ്ങുന്ന പ്രദേശത്ത്, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ, അപ്പൊ ഇവയൊക്കെ ചില പ്രദേശങ്ങൾ വാസയോഗ്യമല്ല. പക്ഷെ ഈ സ്ഥലത്താണ് നമ്മൾ നിർമ്മിതികൾ അല്ലെങ്കിൽ പുതിയ വികസന പദ്ധതികളൊക്കെ ആരംഭിക്കുന്നത്. അപ്പൊ ഈ പ്രകൃതിക്ഷോഭങ്ങൾ ദുരന്തമാകുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന്റെ പങ്കും ഉണ്ട് എന്നുള്ളതാണ്.
ഇപ്പം മനുഷ്യന്റെ പങ്ക് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം ഇപ്പൊ വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് നിർമ്മാണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണോ?
അതെ, അത് തന്നെയാണ്, അത് തന്നെയാണ്. അപ്പൊ നമ്മള് പല തരത്തിപ്പം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. വെള്ളപ്പൊക്കം പൊങ്ങുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മാപ്പുകളൊക്കെ ഇന്ന് നമ്മുടെ ഇവിടെ സുലഭമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ദുരന്ത കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റിലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ പ്രദേശങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കൂടുതലും നമ്മളുടെ നിർമ്മാണങ്ങളും അല്ലെങ്കിൽ നമ്മൾ അവിടെ കയറി പല പ്രവർത്തനങ്ങളും ചെയ്യുന്നതുമൊക്കെ അല്ലെങ്കിൽ ദുരന്തം കൂടുതൽ വരാനുള്ള ഒരു ഒരു മാർഗമായിട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, അത് കാലാവസ്ഥയുടെ മാറ്റം തന്നെയാണ്. പക്ഷെ ദുരന്തങ്ങൾക്ക് കാരണം നമ്മളുടെയും കൂടെ ഒരു വലിയ സ്വാധീനമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഓക്കെ, ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ, അതായത് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യ നിർമ്മിതമാണ്, എന്നാൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിനൊരു കാരണമായി എന്താണ് ചൂണ്ടിക്കാണിക്കാവുന്നത്? ഈ ആഗോള താപനം അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ ഇതൊക്കെ ഇതിന് കാരണമാണോ?
തീർച്ചയായിട്ടും അത് നമുക്കറിയാൻ പറ്റും. ഈ നമ്മൾ ഈ കാർബൺ ഡയോക്സൈഡും മറ്റുള്ള വാതകങ്ങളും ഒക്കെ നമ്മുടെ അന്തരീക്ഷത്തിലെത്തുന്നതും അത് വളരെ അധികം എത്തുന്നതും ഒക്കെ ആഗോള താപനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വനം നശീകരണം അത് ഉണ്ട്. പക്ഷെ വനനശീകരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പല നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പല സ്ഥലങ്ങളിലും വനങ്ങൾ കയ്യേറുകയും നമ്മുടെ തണ്ണീർ തടങ്ങൾ നമുക്ക് നഷ്ടമാവുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ. ഇപ്പം വെള്ളപ്പൊക്കം, ഇപ്പം നമ്മുടെ എന്തുകൊണ്ടാണ് വെള്ളപ്പൊക്കം പലപ്പോഴും സംഭവിക്കുന്നത്? നമ്മുടെ പുഴ, ആ പുഴയുടെ വീതി കുറയുന്നു പല സ്ഥലങ്ങളിൽ. അതിൻ്റെ നമ്മുടെ ഫ്ലഡ് പ്ലെയിനുകൾ പുഴയുടെ അവിടെ എൻക്രോച്ച് ചെയ്യുന്നു. അതല്ലെങ്കിൽ പുഴകൾക്ക് ശരിയായിട്ട് ഒഴുകാനുള്ള സംവിധാനങ്ങൾ കുറയുന്നു. ഇതൊക്കെ പ്രകൃതി ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിനൊരു നിയന്ത്രണം വളരെ അത്യാവശ്യമായിട്ട് വേണം എന്നുള്ളതാണ് ഞങ്ങൾ. ഇപ്പൊ ഈ ദശകത്തിലെ വലിയ വരൾച്ച 2016 കേരളം അനുഭവിച്ചത്. മഴ, അത് മഴ ഇല്ലാഞ്ഞിട്ടാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ 18, 19, 20, 21 തീയതികൾ അത് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമായിട്ട് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്.
നമ്മളിപ്പോ സംസാരിച്ചതുപോലെ തന്നെ 2018 പ്രളയത്തിന് ശേഷം ഇപ്പൊ ഇതൊരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. എല്ലാ വർഷവും ഒരു ദുരന്തം ഭയന്നാണ് ഇപ്പൊ കേരള ജനത ജീവിക്കുന്നത് തന്നെ. ഇപ്പം ഞങ്ങൾ പ്രവാസികളായാലും അങ്ങനെ തന്നെയാണ്. കാരണം കേരളത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളും ഒക്കെ കേരളത്തിലുണ്ട്. നമ്മുടെ നാടിന് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഭീതിയിൽ തന്നെയാണ്. അപ്പൊ ഇത് ഇനിയും തുടരാനാണോ സാധ്യത? ഇത് ഒരു തുടർക്കഥയായി മാറുകയാണോ ചെയ്യുന്നത്? അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടോ?
പ്രകൃതിക്ഷോഭങ്ങൾ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന്റെ തീവ്രതയും നമ്മൾ ഇനിയും വളരെ കൂടുതലായിട്ട് പ്രതീക്ഷിക്കണം. കാരണം ആഗോളതാപനം അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ അറേബ്യൻ കടലിലെ അതിന്റെ താപനിലയിലുള്ള വർദ്ധനവ്, ഇതൊക്കെ നമുക്ക് കാണിക്കുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ വർദ്ധിക്കും. നമ്മുടെ സൈക്ലോണുകൾ, നമുക്ക് സൈക്ലോണുകൾ അങ്ങനെ കേരളത്തിൽ അറേബ്യൻ കടലിൽ അങ്ങനെ ഫോം ചെയ്യുന്നില്ലായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇന്ന് അതിനുള്ള സാധ്യത വളരെയധികം കൂടിയിരിക്കും. ഇത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സൈക്ലോണിക് സ്റ്റോംസുകളൊക്കെ ഇനിയും വളരെ കൂടുതൽ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് നമുക്ക് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ ഒരു കേരളം എന്ന് പറയുന്നത് ഏറെ സവിശേഷത ഭൂപ്രകൃതിയിലുള്ള ഒരു പ്രദേശമാണ് കേരളം. അപ്പം തീരദേശമാണെങ്കിൽ കടലാക്രമണത്തിന് സാധ്യത വർദ്ധിച്ചു, ഈ സൈക്ലോണിക് സ്റ്റോമിനുള്ള സാധ്യത വർദ്ധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇടിമിന്നൽ, അത് കാലവർഷത്ത് പലപ്പോഴും നമുക്കില്ലായിരുന്നു. ഇപ്പം ഇടിമിന്നൽ കാലവർഷത്തും ഉണ്ടാകുന്ന ഒരു അത് അങ്ങനെ ഒരു കാലമായിട്ട് ഇന്ന് മാറി. അപ്പൊ നമ്മള് ഇനിയുമുള്ള കാലങ്ങളിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ വർദ്ധിക്കും എന്ന് കണക്കുകൂട്ടിക്കൊണ്ട് തന്നെയുള്ള ചില എന്താണ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് നമ്മൾ നടത്തുക എന്നുള്ളത് മാത്രമേ. കാരണം നമുക്കതിനെ അഭിമുഖീകരിച്ചേ പറ്റൂ. ഏത് തരത്തിൽ അതിനെ അഭിമുഖീകരിക്കാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏക പോംവഴി.
ഓക്കെ, അപ്പോ ഇപ്പം കഴിഞ്ഞ വർഷം കവളപ്പാറയാണെങ്കിൽ ഇപ്പൊ ഈ തവണ കൂട്ടിക്കൽ, ഇങ്ങനെ ഓരോ വർഷവും ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് നേരത്തെ പ്രവചിക്കാൻ കഴിയാതെ പോകുന്നത്? അത് സാങ്കേതിക വിദ്യയുടെ ഒരു അഭാവമാണെന്ന് പറയാൻ സാധിക്കുമോ?
ഇത് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയണം. നമ്മള് നമുക്കറിയാം 2014 നമ്മുടെ സാങ്കേതിക വിദ്യ ഈ സൈക്ലോണിക് സ്റ്റോം ഓരോ ദിവസവും എങ്ങോട്ട് നീങ്ങുന്നു, ഏത് ദിശയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, എപ്പോൾ കരതൊടും എന്നൊക്കെ പറയാൻ ഇന്ന് പ്രവചിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അത് 2014 ഹുദ്ഹുദ് സൈക്ലോൺ വന്നപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ കാലാവസ്ഥ പ്രവചിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങളെ തീരപ്രദേശത്തു നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. മരണം ഏതാണ്ട് 10,000 എന്നുള്ളതിൽ നമുക്ക് 100 അത് പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഓക്കി കേരളത്തില് തെക്കൻ ജില്ലകൾ, നമ്മളെ അത്ര പ്രതീക്ഷിച്ചില്ല അത്തരത്തിലുള്ള ഒരു സൈക്ലോൺ നമുക്ക് ഉണ്ടാവുന്ന, അപ്രതീക്ഷിതമായിട്ട് ഓക്കി സൈക്ലോൺ ഉണ്ടായി. അത് കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലെ തൊട്ടു തൊട്ടില്ല എന്നുള്ള തീരത്തോട് ചേർന്നാണ് പോയത്. അതുകൊണ്ട് നമ്മൾ വളരെയധികം രക്ഷപ്പെട്ടു. പക്ഷെ നമുക്ക് അതിന് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ നമുക്ക് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം. പക്ഷേ ഇപ്പൊ ചില ഭൗമ പ്രതിഭാസങ്ങളായിട്ടുള്ള ഇപ്പൊ ഉരുൾപൊട്ടൽ, എർത്ത്ക്വേക്ക്, ഈ ഭൗമ പ്രതിഭാസങ്ങൾക്കൊന്നും തന്നെ നമുക്കൊരു ഒരു പ്രവചനം നമുക്ക് സാധ്യമാണ്. അത് ലോകത്ത് എവിടെ നോക്കിയാലും നമുക്ക് അങ്ങനെ തന്നെയാണ് അറിയാൻ പറ്റുന്നത്. നമുക്ക് പറയാം ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഈ സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ ജിയോളജിയും അവിടുത്തെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും ഒക്കെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാം ഇവിടെയൊക്കെ സാധ്യതയുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾക്ക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പക്ഷേ നമുക്ക് എന്ന് എപ്പോൾ ഇത് സംഭവിക്കും എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ ഇത് സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇടപെടലുകൾ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ക്ലൗഡ് ബേസ്റ്റ് പോലെയുള്ള മേഘസ്ഫോടനം പോലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്ലൗഡ് ബേസ്റ്റ് വരികയാണെങ്കിൽ കാര്യങ്ങൾ അവിടെ ഉരുൾപൊട്ടും. അപ്പം നമുക്ക് ചില മോഡലുകളുണ്ട്. ഇപ്പം GSI, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അമൃത യൂണിവേഴ്സിറ്റിയും കൂടി മൂന്നാറിൽ ഒരു പ്രഡിക്ഷൻ ഈ പറഞ്ഞ പോലെ തന്നെ ഉരുൾപൊട്ടൽ മേഖലയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിഴക്കൻ സംസ്ഥാനങ്ങൾ ചിലടത്ത് ലാൻഡ്സ്ലൈഡ് പ്രൊഡക്ഷന് വേണ്ടിയും ചില പഠനങ്ങളും ചില മോണിറ്ററിംഗ് സംവിധാനവും വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു കടമ്പ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ ഗവേഷണം ചെയ്യണം. അത് ഒരു വാർണിംഗ് സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പഠിക്കേണ്ടത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരാണ്.
ഓക്കെ ഓക്കെ. ഇപ്പം താങ്കൾ ഇപ്പം മേഘ വിസ്ഫോടനത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനത് ചോദിക്കുകയാണ്. ഇപ്പം ഇപ്പൊ ഈ തവണ ഇപ്പൊ കൂട്ടിക്കലിലുണ്ടായത് ഒരു മേഘ വിസ്ഫോടനം മൂലമാണ് അത്രയും അപ്രതീക്ഷിതമായി പെട്ടെന്ന് തന്നെ അത്രയും വലിയൊരു ഉരുൾപൊട്ടലും കുത്തൊലിച്ചുണ്ടായ വെള്ളപ്പാച്ചിലും ഒക്കെ ഉണ്ടായത്. ഈ ക്ലൗഡ് ബസ്റ്റ് നമ്മൾ കേരളത്തിൽ അധികം പരിചിതമല്ലാത്ത ഒരു വാക്കാണ് ഈ ക്ലൗഡ് ബസ്റ്റ് അല്ലെങ്കിൽ മേഘ വിസ്ഫോടനം എന്നുള്ളത്. എന്താണ് ഈ പ്രതിഭാസം എന്നൊന്ന് വ്യക്തമാക്കാമോ?
ഈ മേഘവിസ്ഫോടനം അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഇത് കണ്ടുവരുന്നത് കണ്ടുവന്നിരുന്നത് എന്ന് പറയാം ഹിമാലയ സാനുക്കളിൽ, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് പോലുള്ള പ്രദേശങ്ങൾ, മഹാരാഷ്ട്ര പോലുള്ള പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ സാധാരണ മേഘവിസ്ഫോടനം നടക്കുകയും ഉരുൾപൊട്ടൽ നടക്കുകയും വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ഒക്കെ ചെയ്തു വരുന്നുണ്ടായിരുന്നു. കേരളത്തില് അത്യപൂർവമായിട്ടാണ് ഇത്തരം ക്ലൗഡ് ബേസ്റ്റുകൾ കണ്ടുവന്നിട്ടുള്ളത്. അപ്പം എന്താണ് ക്ലൗഡ് ബേസ്റ്റ്? ഈ 10 സെന്റിമീറ്റർ മഴ എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ ഒരു എന്താ മഴയുടെ അളവാണ്. 10 സെന്റിമീറ്റർ മഴ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ച് പെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം മഴവെള്ള പാച്ചിലും മിന്നൽ പ്രളയവും ഒക്കെ ഇതുമൂലം സൃഷ്ടിക്കപ്പെടുന്നു. ഇതാണ് ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ സാധാരണ ഒരു ഷീറ്റ് പോലാണ് ഈ കാർമേഘങ്ങൾ വരുന്നത്. പക്ഷെ ചില പ്രദേശങ്ങളിലാണ് ഈ കൂമ്പാരമേഘങ്ങൾ സ്വരൂപിക്കുന്നത്. അതാണ് വിസ്ഫോടനം ചെയ്യുന്നതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും.
ഈ മേഘവിസ്ഫോടനം ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കുന്നതല്ലേ?
ഈ മേഘവിസ്ഫോടനത്തിന്റെ കാര്യത്തിൽ നമുക്ക് പഠനം കൂടുതൽ ആവശ്യം. കാരണം ഈ ഏതാണ്ട് 15 കിലോമീറ്റർ തിക്നെസ്സിലൊക്കെയാണ് ആ മേഘങ്ങൾ ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവുക. അപ്പൊ ഇത് എപ്പോഴാണ് ഇത് സ്വരൂപിക്കുന്നത് എന്ന് പറഞ്ഞാൽ ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. വളരെ പെട്ടെന്നായിരിക്കും അത് ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു നേരത്തെ ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ 6 മണിക്കൂർ മുമ്പോ ഒന്നും നമുക്ക് അത് പ്രവചിക്കാനുള്ള സംവിധാനം ഇന്നില്ല. പക്ഷേ ഒരു പക്ഷേ നമുക്ക് ഈ റഡാർ സിസ്റ്റവും ഇതും ഒക്കെ കുറച്ചുകൂടെ നല്ല ഗ്രിഡ് സൈസിൽ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് വളരെ നേരത്തെ ഒന്നും പറ്റില്ല, കുറച്ച് മുൻപേയെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രവചനം നടത്താൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്.
ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലാണ് കൂടുതലായും ഈ വെള്ളപ്പൊക്കം ഇപ്പൊ കണ്ടുവരുന്നത്. അതായത് കഴിഞ്ഞ വർഷം അത് ചെങ്ങന്നൂരായിരുന്നു, നമ്മൾ അധികം പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമായിരുന്നു ചെങ്ങന്നൂർ 2018. എന്നാൽ ഈ വർഷം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കാഞ്ഞിരപ്പള്ളിയിൽ അത്രയും വലിയ ഒരാൾ പൊക്കത്തിൽ കാഞ്ഞിരപ്പള്ളി ടൗണിൽ വെള്ളം എന്ന് കേട്ടപ്പോ തന്നെ വലിയൊരു അതിശയമായിരുന്നു. ഇത് ഇതിപ്പോ എന്താ പറയുന്നത്, ഇന്ന സ്ഥലത്ത് അതായത് മലയോര മേഖലകളിൽ മാത്രമാണ് ഇപ്പൊ ഭയപ്പെടേണ്ടത് എന്നുള്ള ഒരു ഒരു ചിന്താഗതി മാറിക്കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു.
തീർച്ചയായിട്ടും. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഡാമുകൾ നമുക്കുണ്ടല്ലോ, ഈ ഡാമുകളുടെ ഒരു അത് ഷട്ടർ തുറക്കുക, എത്ര ക്വാണ്ടിറ്റി വെള്ളമാണ് ഒഴുക്കി വിടുന്നത്, ഇതൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ ഡാം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ നിർമ്മിതികൾ വന്നിട്ടുണ്ട്, 2018 ശേഷം പുതിയ നിർമ്മിതികളും പല ഇതും വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫ്ലോ ഡയറക്ഷൻ, വെള്ളം ഒഴുകിപ്പോകുന്നതിന്റെ ഡയറക്ഷനും അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പൊ നമ്മളൊരു ചാനലിൽ കൂടെ പോവുകയാണെങ്കിലും പിന്നീട് സ്ലോപ്പുകൾ വന്നിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ വെട്ടിമാറ്റിയ പ്രദേശങ്ങളുണ്ട്, അപ്പൊ അവിടേക്ക് അങ്ങ് വെള്ളം ഒഴുകിപ്പോവും. അപ്പൊ അത്തരം ഭൂപ്രകൃതിയും നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളുമൊക്കെ ഈ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ഗതിയെ മാറ്റിമറിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ടുള്ള പഠനം, മൈക്രോ ലെവലിലുള്ള പഠനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ
നമുക്ക് ഇപ്പം പഴയതുപോലെയുള്ള, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇത്രയും വർഷമായിട്ട് ഒരു ഒരു ബാലൻസ്ഡ് അല്ലാത്ത ഒരു സീസണാണ് അല്ലെ, അൺബാലൻസ്ഡ് ആയിട്ടാണ് സീസൺ പോകുന്നത്. ഇപ്പൊ ഈ ഒക്ടോബറിൽ ഇപ്പൊ കാലവർഷം ഇപ്പൊ ഒക്ടോബറിൽ പെയ്യുന്നു, അപ്പൊ അങ്ങനെ ഒരു ഒരു അൺബാലൻസ്ഡ് ആയിട്ട് പോകുന്നു. എപ്പോഴെങ്കിലും നമുക്ക് ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സീസണുകളിലേക്ക് പഴയതുപോലെ തിരിച്ചു പോകാൻ ഉള്ള സാധ്യതയുണ്ടോ?
വളരെ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഋതം എന്തായാലും തെറ്റി, അപ്പൊ അതുമായിട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ ജീവിക്കുക മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇതിനെ ഇനി തിരിച്ച് നമുക്കൊരു പഠിപ്പിച്ച് കളയാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു കാര്യം, കാലാവസ്ഥയെ പഠിപ്പിക്കാം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ പ്രവർത്തികളിൽ, ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഗ്രീൻ എനർജി, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വനങ്ങളെ സംരക്ഷണം, ഈ തരത്തിലൊക്കെ നമുക്ക് ഒരു ശ്രമവും കൂടി ഇതിനോടൊപ്പം നടത്തേണ്ടതായിട്ടുണ്ട്.
അപ്പൊ അതാണ് കൂടുതലും ഇപ്പം ഒരു പൊതുസമൂഹത്തിന് അല്ലെ കേരളത്തിലെ ജനങ്ങൾക്ക് ദൈവത്തിന്റെ സ്വന്തം നാടിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും താങ്കൾക്ക് പറയാൻ സാധിക്കുക? ഇപ്പൊ ഈ പറഞ്ഞ മനുഷ്യനിർമ്മിതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണോ?
ഞാൻ എനിക്ക് തോന്നുന്നത് പ്രാദേശിക തലത്തിൽ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടു. ഞാന് എനിക്കൊരു കാലത്ത് ഇപ്പൊ ഒരു ദുരന്തം ഉണ്ടായാല് ഏറ്റവും പെട്ടെന്ന് ദുരന്തമുഖത്ത് എത്താൻ പറ്റുന്നത് ആ പ്രദേശത്ത് താമസിക്കുന്നവർ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയം. ഇപ്പൊ നമ്മളൊരു നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് കോഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എത്താൻ ഒരുപാട് സമയമെടുക്കും. അപ്പൊ അവർക്ക് ഒരു ആ പ്രാദേശികമായിട്ടുള്ള വാർഡ് തലത്തിലുള്ളവർക്ക് ഒരു ശുശ്രൂഷ, ഒരു പ്രാഥമിക ശുശ്രൂഷ ചെയ്യാനുള്ള പരിശീലനം കിട്ടണം, അവർക്ക് രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടാനുള്ള പരിശീലനം വാർഡ് തലത്തിൽ നൽകുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പ്രാദേശിക തലത്തിലുള്ള ഒരു സംവിധാനങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം ഇനിയുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ലക്ഷ്യം.
തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ എസ് ശ്രീകുമാർ.
വളരെ നന്ദി.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.